അങ്ങനെ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു. ആ വരവ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പലരും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിരുന്നു. മുരാരി ബാബു, പിന്നെ വേറെ ആരോ, സുധീഷ് കുമാറോ ആരോ ഒക്കെ. മ്ലാനതയായിരുന്നു മുഖത്ത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അസാധാരണമായ സന്തോഷത്തോടെയാണ് ഇറങ്ങി വന്നത്. ജയിലിൻ്റെ വാതിൽ തുറന്നിട്ട് ഒരല്പം കുനിഞ്ഞു വേണം പുറത്തേക്ക് കടക്കാൻ. അങ്ങനെ മുഖം ഉയർത്തിയതും നല്ല പ്രസന്നമായ ചിരിയായിരുന്നു. ഒരു ചുവന്ന ഷർട്ട്, വെള്ളമുണ്ട്, നല്ല അലക്കി തേച്ച് വൃത്തിയായ വസ്ത്രങ്ങൾ, ഒന്നിന് പകരം രണ്ട് സഞ്ചി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജയിൽ വിട്ടു പോകുന്നവർക്ക് ഒരു സഞ്ചി ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. നമ്മൾ ഈ തുണിക്കടയിലൊക്കെ കയറുമ്പോൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ അവരൊരു സഞ്ചി ഫ്രീ ആയിട്ട് നമുക്ക് തരുമല്ല. സ്വർണ്ണക്കടയിൽ കയറി സ്വർണം മേടിച്ചാലും ഒരു സഞ്ചി തരും. അതെന്തിനാണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല. സ്വർണം ആ കൂടെ ചെറിയൊരു ഡബ്ബിയിലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതൊരു വലിയ സഞ്ചിക്കകത്തിട്ടിട്ട് ആ സഞ്ചി ഒരു സൂട്ട് കേസിനകത്തൊക്കെ ഇട്ടൊക്കെ സ്വർണ്ണക്കടയിൽ തരും. ഏതായാലും ഇവിടെ ജയിലിൽ ഒരു സഞ്ചി, അത് ഈ ഇറങ്ങി വരുന്നവരുടെ എല്ലാം കയ്യിൽ കാണാം. എന്തോ അതിനകത്ത് എന്താണെന്നും അറിഞ്ഞുകൂടാ. കാരണം ജയിലിനുള്ളിൽ ജയിലിലെ വേഷമാണല്ലോ ധരിക്കുക. അതോ ഇനി ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട്, റിമാൻഡിലായതുകൊണ്ട് സ്വന്തം വസ്ത്രം ധരിച്ചോ എന്തോ. എന്ത് വാങ്ങിക്കോട്ടെ, സഞ്ചിയൊക്കെ ആയിട്ട് വളരെ മനോഹരമായി വെളുക്കെ ചിരിച്ചുകൊണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച എന്നെ ആഹ്ലാദ തുന്തിലനാക്കി എന്ന് പറയാതെ കയ്യ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ സഹോദരിയോ ആരോ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു, കാറിൽ കയറി പോയി. നിങ്ങളെല്ലാം കണ്ടു കാണും ഈ നയനാനന്ദകരമായ കാഴ്ച. എനിക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ നിങ്ങളോട് തുടക്കം മുതൽ പറയുന്നതാണ്, ഈ വാസുവിനെയും പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും ഒന്നും ചെയ്യാനില്ല. ഏയ്, 90 ദിവസം കഴിഞ്ഞാൽ, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. അത് കഴിഞ്ഞാൽ ഈ പ്രതികളെ ഏത് കുറ്റം ചെയ്തതാണെങ്കിലും അവരെ തുറന്നു വിടും. അല്ലെങ്കിൽ ചില പ്രത്യേക കുറ്റങ്ങളുണ്ട്, PMLA കുറ്റം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ, അല്ലെങ്കിൽ UAPA കുറ്റം, കോഫെപോസ കുറ്റം, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ട്, ഇതിലൊക്കെ ഇതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. 90 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കുറ്റപത്രം സമർപ്പിക്കാനെടുക്കാം, കാര്യത്തിൽ തടങ്കലിൽ വയ്ക്കാം, ഇങ്ങനെയൊക്കെയുള്ള. ബട്ട് സാധാരണ ക്രിമിനൽ കേസുകളിൽ 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം, കടുപ്പപ്പെട്ട കുറ്റമാണെങ്കിൽ 90 ദിവസം ഒക്കെയാണ് ഇതിൻ്റെ പരിധി. അല്ലാതെ ഞങ്ങൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗരനെ അനാദിയായിട്ട് നിങ്ങൾക്ക് ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. 90 ദിവസം കഴിഞ്ഞാൽ ഇയാളെ വിട്ടോളണം. ജാമ്യത്തിൽ നിങ്ങൾക്ക് ജാമ്യത്തിന് കണ്ടീഷനൊക്കെ വയ്ക്കാം, പക്ഷേ ആളെ വിടണം. ഇതാണ് നിയമം. അപ്പോൾ അതനുസരിച്ചാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി, സൺ ഓഫ് നാരായണൻ പോറ്റി, ഭഗവതി വിലാസം, പുളിമാത്ത് ദേവസ്വം, പുളിമാത്ത് വില്ലേജ്, ചിറയൻകീഴ് താലൂക്ക്, തിരുവനന്തപുരം, ഈ അഡ്രസ്സിലുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. അദ്ദേഹം താമസിക്കുന്നത് ബിൽഡിംഗ് നമ്പർ 44, ഫ്ലാറ്റ് നമ്പർ 402, കോത്താരി മാൻഷൻ നിയർ ചൗദേശ്വരി ടെമ്പിൾ, സെക്കൻഡ് ക്രോസ്, 7th Main Road, ശ്രീരാംപുരം, ബാംഗ്ലൂർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. മറ്റത് ഒറിജിനൽ തറവാട്ട് അഡ്രസ്സാണ്. ഇങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ സന്തോഷമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വാദിച്ചിരുന്നു. SIT പുറത്തിറങ്ങുന്നൊക്കെ അവർക്കും അറിയാം, എന്നാലും ഇറക്കരുതെന്ന് വാദിക്കണമല്ലോ. അതുകൊണ്ട് വാദിച്ചു. ദ അലിഗേഷൻ ഓഫ് ദ പ്രോസിക്യൂഷൻ ഈസ് ദാറ്റ് ദ പെറ്റീഷണർ എലോങ് വിത്ത് ദ അതർ അക്യൂസ് പേഴ്സൺസ് വിത്ത് ദ ഡെഫിനിറ്റ് ഇൻറ്റൻഷൻ ടു കോസ് റോങ് ഫുൾ ലോസ് ടു ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആൻഡ് ടു മേക്ക് പെക്യൂനറി ഗെയിൻ ഫോർ ദ അക്യൂസ് പേഴ്സൺ മിസ്അപ്രോപ്രിയേറ്റഡ് ദ ഗോൾഡ് ഇൻ ദ ഗോൾഡ് ക്ലാഡഡ് കവറിങ്സ് ഓഫ് ദ ഡോർ ഫ്രെയിംസ് ഓഫ് ദ ശ്രീ ഗോകുൽ ഡോർസ് ഓഫ് ദ സേക്രഡ് ശ്രീ അയ്യപ്പ ടെമ്പിൾ ശബരിമല ഹാവിംഗ് ടോട്ടൽ വെയ്റ്റ് ഓഫ് 42 kg. ദ സേക്രഡ് ആർട്ടഫാക്ട്സ് വെയർ ഇല്ലീഗലി ഹാൻഡഡ് ഓവർ ടു ദ പെറ്റീഷണർ. ഇതാണ് പ്രധാനപ്പെട്ട സാധനം ശ്രദ്ധിക്കേണ്ടത്. ദ ആർട്ടഫാക്ട്സ് വെയർ ഇല്ലീഗലി ഹാൻഡഡ് ഓവർ ടു ദ പെറ്റീഷണർ. പെറ്റീഷണർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമായിരുന്നു, അല്ലാതെ പെറ്റീഷൻ എടുത്തുകൊണ്ട് പോവുകയായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനത്തിൽ തൊടുന്നത് അയാളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തപ്പോഴാണ്. വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ, കട്ടിളപ്പാളിയാണെങ്കിലും ദ്വാരപാലകപ്പാളിയാണെങ്കിലും ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു. എടോ പോറ്റി, ഇത് കൊണ്ടുപോയിട്ട് സ്വർണം പൂശി കൊണ്ടുപോവാം. ഇതാണ് സംഭവിച്ചത്. പോറ്റിയെ വെർബലി വിളിച്ചു വരുത്തി, ഇമെയിൽ കൊടുത്ത് വിളിച്ചു വരുത്തി. എന്നിട്ട് പോറ്റിയോട് ചോദിച്ചു, എടോ ഇത് സ്വർണം പൂശാൻ തനിക്ക് കൊള്ളാവുന്ന ആരെങ്കിലും അറിയാമോ? അറിയാം സാർ, ചെന്നൈയിലൊരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്, അവർ ചെയ്യും. ആ എന്നാൽ ഒരു കാര്യം ചെയ്, ഇത് ഇളക്കി പിടിച്ച് നരണ ഗോല, ഇതൊക്കെ ഇപ്പോൾ ഒന്ന് ഇളക്കി പറിച്ച് ചാക്കിലാക്കി കൊടുക്ക് എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി അതും കൊണ്ട് താൻ തന്നെ മദ്രാസിൽ പോകണം. അയ്യോ ഞാൻ തന്നെ പോകണം സാറേ. അതെ അതെ പോകണം, കൂടെ പോകണം. ദേവസ്വം ബോർഡിൻ്റെ ആളും വരും കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ വണ്ടിയും പിടിച്ച് നേരെ മദ്രാസിലേക്ക് വിട്ടോ. മദ്രാസിൽ കൊണ്ടുപോയി ഇത് കൊടുത്ത് ഇത് സ്വർണം പൂശി ക്ലീനായി കഴിഞ്ഞപ്പോൾ തിരിച്ചിവിടെ കൊണ്ടുവരണമല്ലോ. തിരിച്ച് കൊണ്ടുവരണം. അപ്പോഴാണ് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജിക്കണം. ആ പൂജിക്കാം. നമ്മുടെ ഈ അമ്പലങ്ങളിലെ കൊടിമരം, അടയ്ക്കാൻ മരം വെട്ടി കൊടിമരം ഉണ്ടാക്കുമല്ലോ ഉത്സവത്തിന് തൊട്ട് മുമ്പ്. കൊടിമരം എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട് ഇല്ലേ. കൊടിമരം ഒരു വണ്ടിയിലൊക്കെ വെച്ച്, അല്ലെങ്കിൽ രണ്ട് വണ്ടിയിൽ വെച്ച് മാലയൊക്കെ ഇട്ട് ചെണ്ടയൊക്കെ കൊട്ടി അത് വരുന്ന വഴിക്ക് ആൾക്കാർ വിളക്കൊക്കെ വെച്ച് അതിൽ പൂവൊക്കെ എറിഞ്ഞ് അങ്ങനെ പോവും കൊടിമരം. കൊടിക്കയർ, ഈ കൊടിമരത്തിൽ കൊടി കയറ്റാനുള്ള കയർ, കൊടി വേറെ, ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ വഴിയിൽ പൂജിച്ച് പൂജിച്ചാണ് പോകാറുള്ളത്. അതുപോലെ ഈ ദ്വാരപാലകപ്പാളി, കട്ടിളപ്പാളി ഇത്യാദി സാധനങ്ങളൊക്കെ സ്വർണം പൂശിയതിന് ശേഷം ജയറാമിൻ്റെ വീട്ടിൽ, വീരമണിയുടെ വീട്ടിൽ, വഴിയ പോയൻ്റെയൊക്കെ വീട്ടിൽ, ഇവിടെയെല്ലാം ഈ ഉദ്യോഗസ്ഥ പ്രഭുക്കളും ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിലെ. അതിൻ്റെയൊക്കെ ഫോട്ടോയോ ഒക്കെ പുറത്ത് വന്നാൽ നിങ്ങൾ കണ്ടു കാണും. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. ഞാനൊരു നിമിഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസിലെ വക്കീലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നെ തല്ലാനൊന്നും വരരുത്. കോടതിയിൽ നടക്കുകയോ നടക്കാൻ പോകുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാൻ പറയും എൻ്റെ കക്ഷി നിരപരാധിയാണ് സാർ. ഒരു പ്ലേറ്റ് ഇളക്കിക്കൊണ്ട് ഇത് കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുപോകാടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വർണമോ? സ്വർണം ആ മറ്റേ ഗോവർദ്ധൻ തരും ബെല്ലാരിയിലെ. ആ ഗോവർദ്ധനെ എനിക്കറിയാം, അവർ നല്ല ജോലി സാർ. ആ അപ്പോൾ അയാൾ അവിടെ എത്തിക്കും മദ്രാസിൽ കേട്ടോ, കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. ഇയാൾ കൊണ്ടുപോയി പൂശി തിരിച്ചു കൊണ്ടുവരാൻ മതി. തിരിച്ചു കൊണ്ടുവന്നു ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു. ഇയാളുടെ ജോലി കഴിഞ്ഞു. ഇയാളാരാ അവിടെ? മേൽശാന്തിയുടെ താഴെ കീഴ്ശാന്തി, കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത്. അയാൾക്കവിടെ ഒരു പവറും ഇല്ല. എന്തെങ്കിലും ചൊറുക് പണിയൊക്കെ എടുക്കുക, ആരെങ്കിലും പറയുന്ന കേൾക്കുക, പോറ്റി ഇതെടുത്ത് അവിടെ വയ്ക്കുക, അതെടുത്ത് ഇവിടെ കൊണ്ടുപോകുക, മറ്റേ സാധനം എവിടെ നിന്നൊക്കെ ചോദിക്കുക, മണി എവിടെ, കിണി എവിടെ നിന്നൊക്കെ ചോദിക്കുക. ഇപ്പോൾ ഇയാൾ പരികർമ്മി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചില്ലറ എടുപിടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ തന്ത്രിയെ, മേൽശാന്തിയെ, കീഴ്ശാന്തിയെ ഇവരെയൊക്കെ സഹായിച്ചുകൊണ്ട് നിൽക്കുക. ഇതാണ് പരികർമ്മി. അവിടെ നിന്ന് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എല്ലാവരും ഒക്കെ ആയിട്ട് പരിചയമൊക്കെ ആയി. VIP ഒക്കെ വന്നു കഴിയുമ്പോൾ തൊഴിതൊക്കെ അവർക്ക് സാറേ ഇരിക്കരുത്, ആ ഇതിലെ വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ VIP-മാരുമായിട്ട് പരിചയമായി. നല്ല പെരുമാറ്റമാണ് ഒക്കെയാണ്. ഇതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗുണമെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എൻ്റെ കക്ഷിക്ക് ഗുണമെന്താ? 10 paisa പോലും ഇല്ലാതെ ഈ സേവനം ചെയ്യാനുള്ള കാര്യം എന്താ? കാര്യമുണ്ട്. കാരണം ഞാൻ അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. അപ്പോൾ അവിടെ എനിക്കൊരു അന്തസ്സാണ്. ശബരിമലയിൽ 2 seasonsലും പോയി ഫുൾ നിന്ന് സേവനം അനുഷ്ഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ദിവ്യത്വം അവിടെയുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. അതാണ് എൻ്റെ പ്രയോജനം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഞാൻ അപ്പം മരവണയൊക്കെ കൊടുക്കുന്ന ഞാൻ ഹീറോയാണ്. അപ്പോൾ എന്നെ പലരും പല ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ടും തന്ത്രിയായിട്ടും ഒക്കെ വിളിക്കുന്നു. ഞാൻ അവിടെ ഒരു VIP. ഇതാണ് എൻ്റെ ഗുണം. ഇതിൽ തെറ്റെന്താ? ഒരു തെറ്റുമില്ലല്ലോ. വരുന്ന ആളുകളെ സ്വീകരിച്ച് കൊണ്ടുപോയി വേഗം ദർശനം നടത്തി തിരിച്ചു വിടുന്നതിൽ തെറ്റെന്താ? നല്ലതല്ലേ അത്? വി ഐ പികളെയൊക്കെ വേഗം വേഗം വിടണ്ടേ? സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ശരി, വി ഐ പികളും ഒന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാലോ? അപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് ക്യൂവിനിടയ്ക്ക് കൂടെ വഴിയുണ്ടാക്കി ഇവരെ വേഗം കടത്തി വിട്ട് തൊഴിച്ച് തിരിച്ചു വിടുക. അക്കോമഡേഷൻ വേണ്ടവർക്ക് അത് ശരിയാക്കി കൊടുക്കുക. പടിപൂജ നടത്തുന്നവർക്ക് ഈ സാധന സാമഗ്രികളെല്ലാം എത്തിച്ചു കൊടുക്കുക. പടിപൂജ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? 75,000 രൂപയാണ് ടിക്കറ്റ് അന്ന് ഗോവർദ്ധൻ ചെയ്യുന്ന കാലത്ത്. അപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വഴിപാടുകാരും കൊടുക്കണം. മുല്ലപ്പൂ, താമരപ്പൂ, വിച്ചിപ്പൂ, ആ പൂ, ഈ പൂ, പിന്നെ ഇത് രുദ്രാക്ഷം, ചന്ദനം, തുളസി കതിര്, അത് ഇതൊക്കെ കിലോ കണക്കിന് വേണം. ഇതൊക്കെ എങ്ങനെ ഒരാൾ സന്നിധാനത്ത് എത്തിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയ പെട്ടെന്ന് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയും, പോറ്റി പറയും, ആ ശരി ഞാൻ എത്തിച്ചേരാം എന്നാണ്. 28-ാം തീയതി അല്ലേ? 28-ാം ഒരു കാര്യം ചേട്ടൻ 28-ാം തീയതി ഇങ്ങ് വന്നാൽ മതി. അല്ല, അപ്പോൾ അതിൻ്റെ കാശ് ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. ഒരു കാര്യം ചെയ്യും, ഒരു 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടോ ഇപ്പോൾ, ബാക്കി നമുക്ക് പടിപൂജയ്ക്ക് വരുന്ന ദിവസം നോക്കാം. ഈ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പടിപൂജയൊക്കെ ഭംഗിയായിട്ട് നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ കൂട്ടുകാരൻ നിങ്ങളുടെ ചെവിയിൽ പറയും, അല്ലേ ആ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആളല്ലേ ഇതെല്ലാം ചെയ്ത്. അതെ അതെ, കൊടുക്കണം. എന്ത് കൊടുക്കും? ഒരു 25 രൂപയെങ്കിലും കൊടുക്കുക ചേട്ടാ. 25 മതിയോ? മതി, 25 കൊടുത്ത് നോക്കാം. 25,000 രൂപ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക്. ഉണ്ണികൃഷ്ണൻ പൊറ്റി, ഓ ഇതൊന്നും വേണ്ടായിരുന്നു, ഇതൊക്കെ ഈശ്വര കാര്യമല്ലേ, നല്ല ഇരിക്കട്ടെ, നല്ല ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും 10-20 ആരെങ്കിലും തരുന്നത് മേടിക്കും. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇതൊക്കെ ദക്ഷിണ തരുന്നതല്ലേ? ഇതിൽ അഴിമതിയാണ്, വരവിൽ കവിഞ്ഞ സ്വത്താണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയി വെറുതെ ബഹളം വയ്ക്കാം എന്നുള്ളതല്ലാതെ ഇതൊക്കെ ഷൂ ആയി പോകും. നാളെ കോടതിയിൽ വരുമ്പോൾ കോടതി പറയും, ഇയാൾ എന്ത് കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. ദേ ഇതിനകത്തും കേട്ടോ, ഈ ജാമ്യം കൊടുക്കരുത് എന്ന് വാദിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഈ പ്രോസിക്യൂഷൻ പറയുകയാണ്, അനുജ്ഞ വാങ്ങിയില്ല ഈ സാധനം മദ്രാസിൽ കൊണ്ടുപോകാനായിട്ട്, അനുജ്ഞ വാങ്ങിയില്ല. അനുജ്ഞ വാങ്ങിയില്ല എന്ന് പറഞ്ഞൊരു ക്രിമിനൽ കുറ്റമുണ്ടോ? നിങ്ങൾ ഭാരതീയ ന്യായ സംഹിതയും ഇന്ത്യൻ പീനൽ കോഡും എടുത്ത് നോക്കിക്കോ. ഇത് 2019 നടന്ന കേസായതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ അനുജ്ഞ വാങ്ങിച്ചില്ലെങ്കിൽ 6 മാസം തടവെന്നൊന്നും എഴുതിയിട്ടില്ല. അനുജ്ഞയൊക്കെ റിലിജിയസ് ചടങ്ങല്ലേ എന്ന്, അത് ചെയ്തോ ഇല്ലെന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഗടാഗടിയൻ തന്ത്രിയും മേൽശാന്തിയൊക്കെ ഇരിക്കുമ്പോൾ അനുജ്ഞ മേടിച്ചോ എന്ന് പോറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ചെയ്തിട്ടല്ലേ ഇവർ തന്നെ ഈ കീഴ്ശാന്തിമാരാണ് ഇത് ഇളക്കിയെടുത്ത് കൊടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റി അതിൽ തൊട്ടിട്ട് പോലുമില്ല. എന്നിട്ട് കുറ്റമെല്ലാം ഉണ്ണികൃഷ്ണൻ പൊറ്റി എടുത്താലേ? പിന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഈ വി ഐ പികൾ പരിചയമുള്ളതുകൊണ്ട് അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ്, ആൻ്റോ ആൻ്റണി, സോണിയാഗാന്ധി, പിണറായി വിജയൻ, കണിക്കണ്ട എല്ലാവരുടെയും കൂടെ നിന്ന് അയാൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പണ്ട് ഈ TMR കുട്ടി എന്ന് പറഞ്ഞിട്ട് ഹസ്തരേഖാ ശാസ്ത്ര വിദഗ്ധനം ഉണ്ടായിരുന്നു, പാലക്കാടുള്ളവർക്കറിയാം. പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു പുള്ളിയുടെ ആഫീസ്. പ്രൊഫസർ TMR കുട്ടി, അദ്ദേഹത്തിൻ്റെ ആഫീസിൽ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ കൈ നോക്കിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, പുള്ളിയുടെ ഇരിക്കുന്ന ഫോട്ടോ കാണണം. MGR, ജയലളിത, MN നമ്പ്യാർ, MR രാധ, സത്യൻ, പ്രേംനസീർ, ഷീല, ജയഭാരതി, ഒന്നും പറയണ്ട, അടൂർ ഭാസി, ബഹദൂർ, എല്ലാവരുമായിട്ടുള്ള ഫോട്ടോ. നമ്മളിത് കാണും ബന്ധം വിട്ടു പോകും. ഇങ്ങനെ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. ഈ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫി എടുക്കുക, ഇന്നിപ്പോൾ വലിയൊരു കാര്യമല്ല, വഴിയെ നടന്ന് പോകുന്നവരൊക്കെ സെൽഫി എടുക്കുന്ന കാലമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയും സെൽഫി എടുത്ത് പരിചയത്തിൻ്റെ പുറത്ത്, അതൊരു ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളെന്തിന് സോണിയാഗാന്ധിയെ പോയി കണ്ടു? പോയി കണ്ടു അവർ കാണണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി ഞാൻ കണ്ടു. തെറ്റെന്താ അതിൽ? ക്രിമിനൽ കുറ്റം എന്താന്ന് ഇതിൽ? സോണിയാഗാന്ധിയെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. അതെ ഉണ്ട്, സ്വാധീനമുണ്ട്. അതിന് തെറ്റാണോ? സ്വാധീനം പാടില്ല എന്നെന്തെങ്കിലും നിയമമുണ്ടോ നാട്ടിൽ? ചുരുക്കി പറഞ്ഞ എൻ്റെ പൊന്നെ, ഈ കേസിൻ്റെ വിചാരണയുടെ സമയത്ത് വലിയ വക്കീലന്മാരെയും നമ്മുടെ ഉണ്ടായി, എന്നെപ്പോലെ പേട്ട് വക്കീലിനെ വിട്ടാൽ മതി. ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ പുഷ്പം പോലെ ഊരി എടുത്തുകൊണ്ട് പോകും. ഒരു തെളിവില്ല, ഒന്നുമില്ല, ഒരു കുമ്മട്ടിക്കായി. ഈ ടി വിയിൽ ഇങ്ങനെ പറയുന്നു, ടി വിയിൽ നിങ്ങൾ ഡി മണി എന്ന് പറഞ്ഞ ഒരു ചരക്കിനെ ഇറക്കിയതല്ലേ, നാലഞ്ച് ദിവസം ഇട്ട് മൂപ്പിച്ചില്ലേ, ഇപ്പം എവിടെ പോയി ഡി മണി? എന്താ കപൂർ മോഡൽ വിഗ്രഹ കച്ചവടം? അന്നും ഞാൻ പറഞ്ഞിടാ ഏത് വിഗ്രഹം? ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം കഴിഞ്ഞ് ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു വിഗ്രഹമൊന്നും ശബരിമലയിലില്ല. അപ്പോൾ ഏ മോഹൻദാസിനും വെറുതെ പറയുന്നത് വിഗ്രഹ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഡി മണിയും പിന്നെ വേറൊരു ഒരു തയ്യൽക്കാരനെ വിളിച്ചുകൊണ്ട് അയാൾ കരയുകയൊക്കെ ചെയ്യുന്നത് എന്നാ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധുവിന് ഒന്നും മനസ്സിലാകില്ല. അയാളെ പിടിച്ചുകൊണ്ട് ഈഞ്ചക്കൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു, രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യൽ, അഞ്ച് മണിക്കൂർ പിന്നിട്ടോ എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്ത് അവസാനം ഷൂ. ഇപ്പോൾ ഒന്നുമില്ല, ഡി മണിയും ഇല്ല, ഡി ഇല്ലാത്ത മണിയും ഇല്ല. ഇതുപോലെ ബഹളം വെച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി എസ് ഐ ടിയും അതേ ചൊല്ലിയുള്ള വാർത്താ സംഘങ്ങളുമല്ല. ഏതായാലും ഇന്ന് ഇറങ്ങി വരുന്ന ഉണികൃഷ്ണൻ പോറ്റിയെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞു ഇയാൾ ഈ കേസിൽ നിന്ന് ഊരും. അതിൻ്റെ അടയാളമാണ് ആ ചിരി. നല്ല ഹൈമവത ഭൂവിലേറയാൽ കൊല്ലമങ്ങൊരു വിഭാതവേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉൽഫുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്ന് കുമാരനാശാൻ പറഞ്ഞത് ഉണികൃഷ്ണൻ പോറ്റിയെ പറ്റിയാണ് എന്ന് തോന്നിക്കും വിധമായിരുന്നു പോറ്റിയുടെ ആ വരവ്. പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നൊക്കെ ചോദിക്കുമല്ലോ. ഇപ്പോൾ പോറ്റിയെ ഇറക്കിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനും കൂടെ രാഷ്ട്രീയക്കാർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. താങ്ക് യു.